എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുട നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേരളത്തിൽ ജനിച്ച ജീവിച്ച ഒരു അതുല്യ പ്രതിഭയെക്കുറിച്ചാണ്. ശ്രീ ശേഷാദ്രി അയ്യർ അനേകം പ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഹരിപ്പാട്ടിൽ തന്നെയായിരുന്നു ഈ അതുല്യ പ്രതിഭയുടെയും ജനനം. അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയോടനുബന്ധിച്ച അന്നത്തെ മഹാരാജാസ് കോളേജ് ശ്രീ ചിത്തിര തിരുനാൾ ഗ്രന്ഥശാലയുടെ ക്യൂറേറ്റർ ആയിരുന്നു. ഗുജറാത്തി, ബംഗാളി, തമിഴ്, സംസ്കൃതം മുതലായ ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്കും മറ്റു പല ഭാഷകളിൽ നിന്നും മറ്റു പല ഭാഷകളിലേക്കും അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങളുടെയും രചയിതാവായിരുന്നു. ശ്രീ ശേഷാദ്രി അയ്യരെ പോലെയുള്ള മഹത് വ്യക്തികളുടെ ജീവിതത്തിലേക്കും സംഭാവനകളിലേക്കും ഗവേഷണ പഠനം നടത്തി അവരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശ്രീ രാജീവ് ഇരിഞ്ഞാലക്കുടയ്ക്ക് നമോഭാഗം പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാം.
ഭാരതചരിത്രത്തിന്റെ പ്രാതസന്ധിയിൽ നിന്നും ലഭിച്ച ജീവസന്ദായകമായ സന്ദേശമാണ് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം. ദേശീയ വീക്ഷണമുള്ള വിശ്വസാഹിത്യമാണിത്. ഈ സാഹിത്യം ഭാരതത്തിന്റെ ഭാഗമായ കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി? രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യത്തിന്റെ ഭണ്ഡാകാരമായി മലയാളത്തിൽ ഒരു കാലത്ത് അറിയപ്പെട്ട പണ്ഡിതൻ, രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആത്മസുഹൃത്തായിരുന്ന സഹൃദയൻ, അതൊക്കെയായിരുന്നു പി ശേഷാദ്രി അയ്യർ. ശ്രീമദ് നിർമ്മലാനന്ദ സ്വാമികൾ സമാരംഭിച്ച പ്രബുദ്ധ കേരളത്തിന്റെ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട വക്താവും പ്രയോക്താവുമായിരുന്നു ശേഷാദ്രി അയ്യർ. വാമൊഴിയായ ബംഗാളിയിൽ നിന്നും വരമൊഴിയായ മലയാളത്തിലേക്ക് രാമകൃഷ്ണ പരമഹംസരുടെ വചനാമൃതവും വിവേകാനന്ദ വാഗ്മയങ്ങളും എത്തിച്ചേരുന്നതിൽ ശേഷാദ്രി അയ്യർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലാണല്ലോ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നത്. സ്വാമികളുടെ സന്ദർശനത്തിനു ശേഷം നിർമ്മലാനന്ദ സ്വാമികളുടെ ആഗമനത്തോടുകൂടി രാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനവും സാഹിത്യവും പ്രചരിപ്പിക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ച എത്രയോ പേർ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. ആ വിസ്മരിക്കപ്പെട്ടവരിൽ പ്രഥമ ഗണനീയനത്രേ പി ശേഷാദ്രി അയ്യർ എന്ന പണ്ഡിത ശ്രേഷ്ഠൻ. ബഹുഭാഷാ പണ്ഡിതനായ പി ശേഷാദ്രി അയ്യർ ജനിച്ചിട്ട് 130 വർഷം പിന്നിട്ടു. അദ്ദേഹം ദിവംഗതനായിട്ട് 42 വർഷം കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ സാഹിത്യ സാരസ്വത സർവസം ഇന്നും ജിജ്ഞാസുക്കൾക്ക് പഠന വിഷയമാണ്. ആരായിരുന്നു പി ശേഷാദ്രി അയ്യർ? ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ പ്രചരിപ്പിച്ച വ്യക്തിയാണ് പി ശേഷാദ്രി അയ്യർ. ജന്മദേശമായ ഹരിപ്പാട്ട് കേരളത്തിലെ പ്രഥമ ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിതമായതു മുതൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവുമായി ഗാഢബന്ധമുണ്ടായിരുന്നു പി ശേഷാദ്രി അയ്യർക്ക്. ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ പ്രഥമാധ്യക്ഷനായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമികളിൽ നിന്നുമാണ് അദ്ദേഹം മന്ത്രോപദേശം സ്വീകരിച്ചത്. വിവേകാനന്ദ സാഹിത്യത്തിന്റെ പല ഭാഗങ്ങളും മൂലഭാഷയായ ബംഗാളിയിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പി ശേഷാദ്രി അയ്യരായിരുന്നു. മഹാവ്യക്തികൾ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയല്ലാതായിത്തീരുന്ന കാലമാണിത്. അക്ഷരത്തെ ആദരിക്കാത്ത കച്ചവടക്കാർക്ക് പി ശേഷാദ്രിയർ അന്യനാകുന്നതിൽ അത്ഭുതമില്ല. ഹരിപ്പാട്ട് ജനിച്ച ശേഷാദ്രി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും ബി എ പാസ്സായി. തുടർന്ന് മദിരാശി സർവകലാശാലയിൽ നിന്ന് ബി എല്ലും എം എല്ലും പാസ്സായി. തുടർന്ന് സബ് രജിസ്ട്രാറായി 18 വർഷം. അതിനിടയിലാണ് ജീവിതത്തെ മാറ്റിമറിച്ച പല സംഭവങ്ങളും നടന്നത്. ബ്രഹ്മാനന്ദ സ്വാമികളുടെ സന്ദർശനവും തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും മന്ത്രദീക്ഷ ലഭിക്കുന്നതും തുടർന്ന് സരസ്വതീദേവിയുടെ വിളയാട്ടമായിരുന്നു. സാഹിത്യരചനയിൽ അതും പ്രസ്ഥാനത്രയത്തിലുള്ള ശേഷാദ്രിയരുടെ കഴിവ് കണ്ടെത്തിയ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ തിരുവനന്തപുരത്തെ രാജകീയ കലാലയത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ശേഷാദ്രി അയ്യരെ ക്ഷണിച്ചു. നിരവധി വർഷം ആ ദൗത്യവുമായി അദ്ദേഹം മുന്നേറി. 1948 അദ്ദേഹം ആ ദൗത്യത്തിൽ നിന്നും വിരമിച്ചു. 1960 അദ്ദേഹം ഏകമകൻ പത്മനാഭന്റെ വാസസ്ഥാനമായ ബോംബെയിലെത്തി. 1969 ഓഗസ്റ്റ് 9 അന്തരിച്ചു. അന്ത്യകാലങ്ങളിൽ പി ശേഷാദ്രിയരുടെ അടുത്ത സുഹൃത്ത് ആരായിരുന്നുവോ? മുംബൈയിൽ സാന്ദീപിനി സാധനാലയം ആരംഭിച്ച സ്വാമി ചിന്മയാനന്ദജി. ശേഷാദ്രിയരുടെ പാണ്ഡിത്യം സാന്ദീപിനി സാധനാലയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും പ്രയത്നിച്ചൊരാൾ സ്വാമി ചിന്മയാനന്ദജിയായിരുന്നു. ശ്രീചിത്ര തിരുനാൾ ലൈബ്രറിയുടെ ക്യൂറേറ്ററായിരുന്നു പി ശേഷാദ്രി അയ്യർ എന്ന് സ്വാമി ചിന്മയാനന്ദജിക്ക് അറിയാമായിരുന്നു. പലപ്പോഴും ചിന്മയാനന്ദജി വിദേശ രാഷ്ട്രങ്ങളിലെ ഗീതജ്ഞാനയജ്ഞം ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ തനിക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ സാന്താക്രൂസ് വിമാനത്താവളത്തിലിറങ്ങുന്ന ചിന്മയാനന്ദജി നേരെ പോകുന്നത് പി ശേഷാദ്രിയരുടെ അടുത്തേക്കായിരുന്നു. തൃശൂരിൽ നിന്നും ഒരിക്കൽ സ്വാമി ചിന്മയാനന്ദജിയോടൊത്ത് ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പ്രഭാഷണം നടത്താനുള്ള യാത്ര പി ശേഷാദ്രിയുടെ ഓർമ്മയിൽ എക്കാലവും ഹരിതാപമായിരുന്നു. എന്തുകൊണ്ടാണ് സ്വാമി ചിന്മയാനന്ദജി പി ശേഷാദ്രിയരുമായി ഇത്രയധികം സമ്പർക്കം പുലർത്താൻ കാരണം? പി ശേഷാദ്രി അയ്യർക്ക് ഭാരതീയ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഹീബ്രു, അറബി തുടങ്ങിയ ഭാഷകളിൽ അഗാധമായ അറിവുണ്ടായിരുന്നു. ഈ ഭാഷകളിലെ കൃതികൾ വിവർത്തനം ചെയ്യത്തക്ക പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജകീയ കലാലയത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗ മേധാവിയായിരിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഗ്ലോസറികൾ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. ഭാരതീയ നാരി, ഭാസകഥാമഞ്ജരി, ആദർശ പുരുഷൻ തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ ഇപ്പോഴും ഔട്ട് ഓഫ് പ്രിന്റായി ഇരിക്കുകയാണ്. ഗ്രീക്കിൽ നിന്നും അറീലിയസിന്റെ ആത്മനിവേദനം, അതും 12 ഭാഗങ്ങൾ ശേഷാദ്രി അയ്യർ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. പ്ലൂട്ടാർക്കിന്റെ ജീവിതം, അത് മറ്റൊരു ഗണനീയമായ സംഭാവനയായിരുന്നു പി ശേഷാദ്രി അയ്യരുടേത്. ഫ്രഞ്ചിൽ നിന്നും മോണിയറിന്റെ ഉപന്യാസങ്ങൾ 3 വാല്യങ്ങളായി അദ്ദേഹം വിവർത്തനം ചെയ്തു. റഷ്യനിൽ നിന്നും ടോൾസ്റ്റോയിയുടെ ചെറുകഥകൾ, സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സോങ്സ് ദിവാൻ, ബംഗാളിയിൽ നിന്നും കഥാമൃതം, ബ്രഹ്മാനന്ദീയം, ആചാര്യ ശങ്കരൻ തുടങ്ങിയ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. നാരദ ഭക്തി സൂത്രങ്ങൾ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഗാന്ധിജിയുടെ അനാസക്തി യോഗം, ഗാന്ധിജിയുടെ വ്രതകഥ എന്നിവ പരിഭാഷപ്പെടുത്തുവാൻ അദ്ദേഹം ഗുജറാത്തി പഠിച്ചു. തുടർന്ന് ഗുജറാത്തിയിൽ നിന്നും നേരിട്ട് മലയാളത്തിലേക്ക് പകർത്തി. വ്യാസരാമചരിതം കന്നഡയിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. സി രാജഗോപാലാചാരി തമിഴിൽ രചിച്ച ശ്രീരാമകൃഷ്ണോപനിഷത്ത് അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. കൂടാതെ വ്യാസന്റെ വിരുന്ന് തമിഴിൽ നിന്നും ബംഗാളിയിലേക്ക് പരിഭാഷപ്പെടുത്തി. ധർമാനന്ദ കോസാംബിയുടെ ഭഗവാൻ ബുദ്ധൻ, ടാഗോറിന്റെ പ്രബന്ധങ്ങൾ, ഇതോ പരിഷ്കാരം, പെലപ്പോണേഷ്യൻ യുദ്ധചരിതം, ഇന്ത്യയിലെ വൃക്ഷങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഈ ശേഷാദ്രിയരുടെ തൂലിക സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ശ്രീരാമകൃഷ്ണ ചരിതാമൃതം പന്തളം എൻ പരമേശ്വരൻ നമ്പ്യാതിരി ഭാഷാഗാന നാടകമായി രൂപാന്തരം ചെയ്തു. മറാഠിയിൽ നിന്നും ജ്ഞാനേശ്വരിയുടെ വിവർത്തനവും സദാവൽക്കറുടെ ഗീതാവ്യാഖ്യാന തർജ്ജമയും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ശേഷാദ്രിയരുടെ അവസാനത്തെ ഗ്രന്ഥം ശ്രീശങ്കരാചാര്യർ ആയിരുന്നുവെന്ന് പറയുന്നു. വിവിധ വിഭാഗങ്ങളിലായി പല ഭാഷകളിലായി 25 ഗ്രന്ഥങ്ങളും അസംഖ്യം ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു മഹാത്മാവിന്റെ ഹരിപ്പാട്ടെ ചോണോട്ട് മഠം, അദ്ദേഹം ജനിച്ച വീട് അന്വേഷിച്ചു ചെന്നാൽ ഇന്ന് അവിടെ ഒരു ക്രൈസ്തവ പള്ളിയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഒരിക്കൽ യാഥാസ്ഥിതികരുടെയും അഭിജാതരുടെയും നാടായി അറിയപ്പെട്ട ഹരിപ്പാട്. ഹരിപ്പാട്ടെ കൊട്ടാരം, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനുമായി ബന്ധപ്പെട്ട ഹരിപ്പാട്ട കൊട്ടാരം, മയൂര സന്ദേശം പിറന്ന ഹരിപ്പാട്, ആ ഹരിപ്പാട് ജനിച്ച് ജീവിച്ച പി ശേഷാദ്രിയയർ അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ സ്ഥിതിയാണ് വിവരിക്കുന്നത്. ശേഷാദ്രിയർ ദിവംഗതനായി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ശിക്ഷരെന്ന് അവകാശപ്പെടുന്നവർ, തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്ത് നെടുന്തൂണെന്ന് അവകാശപ്പെടുന്നവർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ടോ? എന്നിരുന്നാലും അദ്ദേഹം പി ശേഷാദ്രിയർ വിസ്മരിക്കപ്പെടുന്നില്ല. ഗുരുവിന്റെ അക്ഷരസ്വത്തുക്കൾ തന്റേതാക്കിയ ശിഷ്യന്മാരെ കാലം തിരിച്ചറിയുക തന്നെ ചെയ്യും. അതാണല്ലോ കാവ്യനീതി. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രൊഫസർ വി മുരളീധരമേനോൻ തന്റെ പ്രസംഗങ്ങളിൽ ഹരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ ശേഷാദ്രിയരെ അനുസ്മരിക്കാറുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വാചകം, ബ്രഹ്മാനന്ദ സ്വാമികൾ 1916 തന്റെ കേരള സന്ദർശനത്തിനിടയിൽ ഹരിപ്പാട് സന്ദർശിക്കുകയുണ്ടായി. അതും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് അടിത്തറപാകിയ നിർമ്മലാനന്ദ സ്വാമികളുടെ അഭ്യർത്ഥന മാനിച്ച് ആ സന്ദർഭത്തിൽ ബ്രഹ്മാനന്ദ സ്വാമികൾ ശേഷാദ്രിയയ്യരെ വിളിച്ചു പറഞ്ഞുവത്രേ, ശേഷാദ്രി, നിന്റെ ഹരിപ്പാട്ടിൽ നിന്നും പോകാൻ എനിക്ക് മനസ്സുവരുന്നില്ല. അത്രയ്ക്കും സുന്ദരമായിരുന്നു ഒരു കാലത്ത് ഹരിപ്പാട്, പ്രത്യേകിച്ചും ഹരിപ്പാട്ടെ ശ്രീരാമകൃഷ്ണാശ്രമം, കേരളത്തിലെ പ്രഥമ ശ്രീരാമകൃഷ്ണാശ്രമം ഉണ്ടായ ഹരിപ്പാട്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് അടിത്തറ മാത്രമല്ല ആരൂഢവും സൃഷ്ടിച്ച പി ശേഷാദ്രിയർ, അദ്ദേഹം വിസ്മരിക്കപ്പെട്ടുവോ? ചിന്തിക്കുക. നന്ദി, നമസ്കാരം.